കുടുംബാംഗങ്ങളെ, ഭാരതീയ ചിന്താധാരകൾ പഠിക്കുവാനും പഠിപ്പിക്കുവാനും വേണ്ട യജ്ഞത്തിലേർപ്പെട്ടിരിക്കുന്ന ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയന്റിഫിക് ഹെറിറ്റേജ് വേദങ്ങളെക്കുറിച്ചുള്ള ഒരു പ്രഭാഷണ പരമ്പരയുടെ കാസറ്റുകൾ താങ്കളുടെ സമക്ഷം സമർപ്പിക്കുകയാണ്. ഭാരതീയ ചിന്താധാരകൾ ഗംഗാപ്രവാഹം പോലെ അനന്തമാണ്. ഋഗ്വേദവും യജുർവേദവും സാമവേദവും അഥർവവേദവും അവയുടെ ബ്രാഹ്മണങ്ങളും ആരണ്യകങ്ങളും 108 ഉപനിഷത്തുക്കളും 18 പുസ്തകങ്ങൾ വീതമുള്ള ശിക്ഷ, നിരുക്തം, വ്യാകരണം, ഛന്ദശാസ്ത്രം, കൽപ്പശാസ്ത്രം, ജ്യോതിശാസ്ത്രം എന്നീ വേദാംഗങ്ങളും 18 മഹാപുരാണങ്ങളും 18 ഉപപുരാണങ്ങളും 2 ഇതിഹാസങ്ങളും 6 ദർശനങ്ങളും 29 സ്മൃതികളുമടങ്ങിയ മഹാസാഗരത്തിന്റെ ആധാരം ഏതാണെന്ന് അന്വേഷിച്ചിറങ്ങിയാൽ ഒരു കാര്യം വ്യക്തമാകും. അത് നമ്മുടെ വേദങ്ങളാണ്. യുക്തിവാദികൾ വേദങ്ങൾ കാട്ടുവർഗക്കാരുടെ കൂക്കിവിളികളാണെന്ന് പറയാറുണ്ട്. പക്ഷേ വേദവരികളുടെ ഗാഥതയിലേക്ക് ഇറങ്ങിച്ചെല്ലുവാൻ മഹാഭാഗ്യം കിട്ടുകയാണെങ്കിൽ, അതിന് ശ്രമിക്കുകയാണെങ്കിൽ ഒന്ന് മനസ്സിലാകും. വിശ്വതശ്ചക്ഷുരുത വിശ്വതോ ഓ മുഖോ വിശ്വതോ ബാഹുരുത വിശ്വതസ്പാദ് തം ബാഹുഭ്യാം ദമാദി സമ്പദത്രയർ ധ്യാവാ പൃഥിവീ ജനയന്തി വൈകാഹ. പ്രപഞ്ചം മുഴുവനും സ്വന്തം ബുദ്ധി ഉപയോഗിച്ച് അന്വേഷിക്കണം. കാലുകൾ ഉപയോഗിച്ച് നടന്നു ചെന്നെത്തണം. കൈകൾ ഉപയോഗിച്ച് വിശകലനം ചെയ്യാൻ ശ്രമിക്കണം. കണ്ണുകൾ ഉപയോഗിച്ച് കാണുവാൻ ശ്രദ്ധിക്കണം. ഇവയെല്ലാം കാണുമ്പോൾ, ഇവയെല്ലാം കേൾക്കുമ്പോൾ, ഇവയെല്ലാം അറിയുമ്പോൾ ഒന്ന് മനസ്സിലാകും. പ്രപഞ്ച ചൈതന്യത്തെ മുഴുവനും, ഭൂമി ഉൾപ്പെടെയുള്ള ധ്യാവാ പൃഥിവികളെ മുഴുവനും സൃഷ്ടിച്ച സൃഷ്ടികർത്താവ് ഒന്നാണെന്ന് മനസ്സിലാകും എന്ന് ഋഗ്വേദം പറയുന്നു. ശിക്ഷാ സഹിഭ്യ ഹവിഷിസ്വധാവ സ്വയം യജസ്വധന്വം വൃധാന. സഹപാഠികളും മറ്റുള്ളവരുമായി ചേർന്ന് പഠിക്കുക, പഠിച്ചു പഠിച്ചുയരുക, ഉയർന്ന് അവസാനം വിജ്ഞാന പണ്ഡിതനായി തീരുവാൻ സാധിക്കട്ടെ എന്നാശംസിക്കുന്ന ഋഗ്വേദമാണ് ഭാരതീയ ചിന്താധാരയുടെ അടിസ്ഥാന ശിലയിൽ ഒന്നാമത്തെ ശില എന്ന് പറയാൻ നമുക്ക് സാധിക്കും. ഋഗ്വേദത്തിന്റെ രചനാകാലം പല പണ്ഡിതന്മാരും പല അഭിപ്രായങ്ങൾ പറയുന്നു. ഇംഗ്ലണ്ടിലെ ചരിത്രകാരന്മാരെ ഉദ്ധരിച്ചുകൊണ്ട് ഭാരതീയരുൾപ്പെടെയുള്ള പലരും പറയാറുണ്ട്, 1500 BCയിലും 2000 BCയ്ക്കും ഇടയ്ക്കാണ് ഋഗ്വേദം രചിക്കപ്പെട്ടിരിക്കുന്നത് എന്ന്. വസ്തുത എന്താണ്? ആധുനിക ചരിത്രകാരന്മാര് തന്നെ തെളിയിച്ചിരിക്കുന്ന ഒരു വിവരണമുണ്ട്. ഋഗ്വേദം മുഴുവനും വരികളിലൂടെ അന്വേഷിച്ചിറങ്ങിയ മഹാപണ്ഡിതര്, ഭാരതീയരും വിദേശീയരുമായ മഹാപണ്ഡിതര് ഋഗ്വേദത്തിന്റെ 10 മണ്ഡലത്തിൽ ഒരു വരി കാണുവാനിടയായി. ബൃഹസ്പതി പ്രഥമം ജായമാനം തിഷ്യം നക്ഷത്രം അഭിസംഭവൂവ. ഇതിലെ ആദ്യ ഭാഗം ഋഗ്വേദത്തിലുള്ളതാണ്. ഇതിന്റെ അർത്ഥം വ്യാഴഗ്രഹം പൂയം നക്ഷത്രത്തെ മറിച്ച് മുമ്പോട്ട് നീങ്ങിയപ്പോൾ ഈ പൂയം നക്ഷത്രം പുതിയതായി ദിനിച്ചതുപോലെ അനുഭവപ്പെട്ടു. ആധുനിക ശാസ്ത്രജ്ഞന്മാർ, ജ്യോതിശാസ്ത്രജ്ഞന്മാർ വ്യാഴഗ്രഹം പൂയം നക്ഷത്രത്തെ മറിച്ചത് ഏത് കാലഘട്ടത്തിലായിരിക്കാനാണ് സാധ്യത എന്ന് ഗണിച്ചെടുത്ത് ഏകദേശം BC 4275 എന്ന് കണക്കുകൂട്ടുകയുണ്ടായി. ഈ പ്രബന്ധം 1979 സ്കോട്ട്ലാൻഡിൽ നടന്ന ചരിത്രകാരന്മാരുടെ സമ്മേളനത്തിൽ അവതരിപ്പിക്കുകയും ഋഗ്വേദത്തിന്റെ 10 മണ്ഡലം രചിക്കപ്പെട്ടിരിക്കുന്നത് ഏതാണ്ട് BC 4275 കാലഘട്ടത്തിലായിരിക്കാമെന്നും, അതിനാൽ ഋഗ്വേദത്തിന്റെ അവസാന ഭാഗം ഇന്നത്തെ കണക്കനുസരിച്ച് 6300 വർഷങ്ങൾ പഴക്കമുള്ളതാണെന്ന് തെളിയിക്കുകയുമുണ്ടായി. ഋഗ്വേദത്തിന്റെ 10 മണ്ഡലം നൂതന സംസ്കൃതത്താൽ രചിക്കപ്പെട്ടതാണെന്നുള്ളതാണ് വസ്തുത. അങ്ങനെ നോക്കുമ്പോൾ ഋഗ്വേദത്തിന്റെ ആദ്യ മണ്ഡലത്തിന്റെ ആദ്യ വരികൾ അഗ്നിമേളേ പുരോഹീതം യജ്ഞസ്യ ദേവമൃത്വിജം ഹോതാരം രത്നദാതാമം അഗ്നിപൂർവേഭ്യർഷിഭിരീഢ്യോ നൂതനൈരുത. ഋഗ്വേദത്തിന്റെ ആദ്യ വരി, വൈദിക സംസ്കൃതത്താൽ രചിക്കപ്പെട്ടിരിക്കുന്ന ആദ്യ വരി, 1000 വർഷമെങ്കിലും വീണ്ടും പുറകോട്ടായിരിക്കും രചിക്കപ്പെട്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ വൈദിക സംസ്കൃതത്തിന്റെ ഉദയം എന്നായിരിക്കാം വീണ്ടും 1000 വർഷം നമുക്ക് പുറകോട്ട് പോയേ മതിയാകൂ. അങ്ങനെയാണെങ്കിൽ സംസ്കൃതാക്ഷരങ്ങളുടെ ഉത്ഭവം എന്നായിരിക്കും 1000 വർഷം പുറകോട്ട് പോവുക. ഇങ്ങനെ പുറകോട്ട് പോയി ഭാരതീയ സംസ്കൃതിയുടെയും ഈ സംസ്കൃത പദങ്ങളുടെയും ഉത്ഭവം നോക്കുകയാണെങ്കിൽ ചരിത്രകാരന്മാർ എവിടെയാണോ എത്തി നിൽക്കുന്നത് അവിടെ തന്നെയാണ് ശാസ്ത്രകാരന്മാരും എത്തി നിൽക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് വിഷമമുണ്ടാവുകയില്ല. ഏതാണ്ട് BC 9000-10000 ഇടയ്ക്കാണ് സംസ്കൃത പദങ്ങൾ ഉത്ഭവിച്ചിരിക്കുന്നത് എന്ന് പ്രസ്യൂം ചെയ്യുകയാണെങ്കിൽ പുരാവസ്തു ഗവേഷകരും കാർബൺ ഡേറ്റിംഗ് ഉപയോഗിച്ച് മാനവ സംസ്കാരത്തിന്റെ ഉദയം എവിടെയാണ് എന്നാണ് എന്ന് ഗണിച്ചെടുക്കുന്നവരുമായുള്ളവർ ഒരുമിച്ച് ചേർന്നപ്പോൾ ഒന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. കാലിബംഗാൻ, ഭഗവാൻപുര, മെഹർഗർ തുടങ്ങിയ ഉത്തരഭാരതത്തിലെ സാംസ്കാരിക തന്തുക്കൾക്കും സ്രോതസ്സുകൾക്കും ഉത്ഭവം നൽകിയ പ്രദേശങ്ങളിൽ നടത്തിയിരിക്കുന്ന പുരാവസ്തു ഗവേഷണത്തിന്റെയും അതിന്റെ അടിസ്ഥാനത്തിൽ ബാബ ആറ്റമിക് റിസർച്ച് സെന്റർ പോലെയുള്ള അത്യന്താധുനിക ശാസ്ത്രശാലകളിൽ നടത്തിയിരിക്കുന്ന കാർബൺ ഡേറ്റിംഗ് ടെക്നിക്കിന്റെയും അടിസ്ഥാനത്തിൽ ആ പ്രദേശത്തു നിന്ന് ലഭിച്ച പുരാവസ്തുക്കളായ ചെമ്പിന്റെയും പിച്ചളയുടെയും ഓടുകളുടെയും അവശിഷ്ടങ്ങളുടെ പ്രായം ഏതാണ്ട് BC 8000 ആയിരുന്നു. BC 8000 AD 2000 കൂടി ചേർക്കുമ്പോൾ 10000 വർഷങ്ങൾക്ക് മുമ്പ് നിലനിന്നിരുന്നൊരു സംസ്കാരം ഈ പ്രദേശങ്ങളിൽ നിരന്തരമായി ശോഭ പരത്തിയിരുന്നു എന്ന് മനസ്സിലാക്കാം. ഋഗ്വേദത്തിന്റെ, ഋഗ്വേദ വരികളുടെ, ഋഗ്വേദ സംസ്കൃതത്തിന്റെ അക്ഷരങ്ങൾക്കും അതുപോലെ സംസ്കാരത്തിനും ഉദയം നൽകിയതും ശാസ്ത്രത്തിന് ഉദയം നൽകിയതും ഭാരതത്തിൽ ഒരേ കാലഘട്ടത്തിലായിരുന്നു എന്ന് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും. വേദം എന്ന പദം തന്നെ ജ്ഞാനം, അറിവ് എന്ന ഒരൊറ്റ പദത്തിന്റെ വിവിധ ശോഭകൾ നിറഞ്ഞ പര്യായങ്ങളാണ്. വേദവിത് കവി എന്ന് പറഞ്ഞാൽ അറിവ് നിറഞ്ഞിരിക്കുന്നതായ കവി എന്നർത്ഥം. ഋഗ്വേദം ഋക്കുകൾ കൊണ്ട് സമ്പുഷ്ടമായ വേദമാണ് ഋഗ്വേദം. ഋഗ്വേദത്തിന്റെ സന്ദേശം എന്താണ്? കുറേ ശിഷ്യന്മാര് യജ്ഞവൽക്കിയ മഹർഷിയുടെ അടുത്തു വന്ന് ചോദിച്ചു, ഈ ഋഗ്വേദത്തിന്റെ ബൃഹത്തായ ഋക്കുകൾ മുഴുവനും പഠിക്കാൻ ശ്രമിച്ച ഞങ്ങൾക്ക് അതിന്റെ അനവധി തരത്തിലുള്ള അർത്ഥങ്ങളും സന്ദേശങ്ങളും ഉൾക്കൊള്ളാൻ സാധിച്ചു എങ്കിലും ഒരൊറ്റ വരിയിൽ ഋഗ്വേദത്തിന്റെ സന്ദേശം എന്താണെന്ന് അങ്ങേക്ക് പറയാൻ സാധിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ യജ്ഞവൽക്യൻ പറഞ്ഞത് പ്രജ്ഞാനം ബ്രഹ്മ. മഹാവാക്യ ഉപനിഷത്തുക്കളിൽ ആദ്യത്തെ മഹാവാക്യമാണ് പ്രജ്ഞാനം ബ്രഹ്മ. അറിവാണ് ഈശ്വരൻ. ഭാരതീയ സിദ്ധാന്തപ്രകാരം നിഷിദ്ധമായ ജ്ഞാനക്കനി എന്നൊന്നില്ല, എന്നും സ്വീകാര്യമായ ജ്ഞാനക്കനി മാത്രമേ ഉള്ളൂ, അതറിവാണ്. ഋഗ്വേദത്തിലെ അതിബൃഹത്തായ അധ്യായങ്ങളിലൂടെയും കാണ്ഡങ്ങളിലൂടെയും മുമ്പോട്ടു പോകുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് പ്രപഞ്ച ചൈതന്യത്തെക്കുറിച്ചും മാനവരാശിയെക്കുറിച്ചും സസ്യലതാദികളെക്കുറിച്ചും ജന്തുസമൂഹങ്ങളെക്കുറിച്ചും സാമൂഹ്യ വ്യവസ്ഥിതിയെക്കുറിച്ചും രാജവംശത്തെക്കുറിച്ചും ആത്മീയവും ഭൗതികവും ദൈവീകവുമായ വിവരണങ്ങളാണ് അതിനകത്തടങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അറിവാണ് ഈശ്വരൻ എന്ന യജ്ഞവൽക്യൻ ശിഷ്യന്മാരോട് പറഞ്ഞത്. ഈ ഋഗ്വേദം എന്താണെന്നറിയുക അത്യാവശ്യമാണ്. ഭാരതീയരായി ജനിച്ച നാം ഋഗ്വേദ ഗ്രന്ഥങ്ങൾ കണ്ടിട്ടില്ല, ഋഗ്വേദം എന്താണെന്ന് കേട്ടിട്ടില്ല, വൈദിക സന്ദേശം എന്താണെന്ന് അറിഞ്ഞിട്ടില്ല. സ്വാതന്ത്ര്യം കിട്ടി 51 വർഷം കഴിഞ്ഞിരിക്കുന്നു, 10 പതിറ്റാണ്ടുകൾ കഴിഞ്ഞിരിക്കുന്നു. ഇന്നും ഭാരതീയ സന്ദേശങ്ങൾക്ക് ഉത്ഭവസ്ഥാനങ്ങളായ വേദങ്ങളുടെ സന്ദേശം എന്താണെന്ന് മനസ്സിലാക്കാൻ ഭാരതീയന് സാധിച്ചിട്ടില്ല. സ്വാതന്ത്ര്യാനന്തരം 2മത്തെയോ 3മത്തെയോ തലമുറകൾ സ്കൂളിലേക്ക് പോകുമ്പോഴും ഈ രാഷ്ട്രത്തിന്റെ സന്ദേശം ഉൾക്കൊള്ളുന്ന പുസ്തകങ്ങളുടെ പേരുകൾ പോലും അറിയാൻ സാധിക്കാത്ത നാം കുറേ കാലം അടിമകളായിരുന്നു എന്ന് പറയുന്നതിൽ എന്തർത്ഥം? ഒരു കാര്യം വ്യക്തമാണ്, 1000 വർഷത്തെ ഭാരതം അടിമകളായി ജീവിച്ചിരുന്നു എങ്കിലും 1000 വർഷം കൊണ്ട് നശിപ്പിച്ചതിനേക്കാൾ കൂടുതൽ കഴിഞ്ഞ 50 വർഷങ്ങളിൽ നശിപ്പിക്കപ്പെട്ടിട്ടില്ലേ എന്ന് ചിന്തിക്കുമ്പോഴാണ് നമ്മുടെ പൈതൃകത്തെക്കുറിച്ച് പഠിക്കാനും പഠിപ്പിക്കാനും മുമ്പോട്ട് വരാനുള്ള ആവേശവും ആഗ്രഹവും ഉള്ളവരെ നയിക്കാൻ വേണ്ടി ഈ കർമ്മപദ്ധതിയിലേക്ക് ഇറങ്ങിത്തിരിക്കാൻ തീരുമാനിക്കേണ്ടി വന്നത്. ഋഗ്വേദ ചൈതന്യം 25 ശാഖകളായി പ്രസരിക്കുന്നു എന്നാണ് പറയാറുള്ളത്. ഋഗ്വേദം ഒരു പുസ്തകമല്ല, അല്പസ്വല്പം വ്യത്യാസത്തോടുകൂടി 25 ശാഖകളാണ് ഋഗ്വേദത്തിനുള്ളത്. അവയിൽ പ്രധാനപ്പെട്ട ശാഖകൾ ശാകലശാഖ, ഭാഷ്കളശാഖ, ആശ്വലായനശാഖ, ശാംഖായനശാഖ, മാണ്ഡുകേയശാഖ, ഇത്രയും ശാഖകൾ മാത്രമേ ഇന്ന് ലഭ്യമായിട്ടുള്ളൂ. ബാക്കി എല്ലാ ഋഗ്വേദ ശാഖകളും ഭൂമുഖത്ത് നിന്ന് അപ്രത്യക്ഷമായിരിക്കുന്നു. ഈ ഋഗ്വേദം അഗ്നിമീളേ പുരോഹീതം എന്ന് തുടങ്ങുന്ന അഗ്നിയെ സ്തുതിക്കുന്ന ആ എന്ന ആദ്യത്തെ സംസ്കൃതാക്ഷരം കൊണ്ട് തുടങ്ങുന്ന ഋഗ്വേദ മന്ത്രങ്ങൾ, ആ മന്ത്രങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്, കമ്പോസ് ചെയ്തിരിക്കുന്നത് 397,265 അക്ഷരങ്ങൾ ചേർന്നാണ്. ഇത്രയും അക്ഷരങ്ങൾ ചേർന്ന് ഋഗ്വേദം എന്ന അതിപുരാതനവും അത്യുത്കൃഷ്ടവുമായ അത്യഗാധവുമായ വിജ്ഞാന ഭണ്ഡാരം എന്ന പുസ്തകത്തിൽ നിറഞ്ഞിരിക്കുന്ന പദങ്ങൾ 193,816 എണ്ണമാണ്. ഈ പദങ്ങളെ ഒരുമിച്ച് ചേർത്ത് 200 വരുന്ന മന്ത്രദ്രഷ്ടാക്കളായ ഋഷിവര്യന്മാര് 10,552 ഋക്കുകൾ അഥവാ വരികളെ സൃഷ്ടിച്ചു. പ്രപഞ്ച ചൈതന്യത്തെക്കുറിച്ച് വിവരിക്കുന്ന സൂര്യനെയും ചന്ദ്രനെയും ഗ്രഹങ്ങളെയും അതുപോലെ തന്നെ ഉഷസ്സിനെയും സായം സന്ധ്യയെയും ഭൂമിയുടെ ഭ്രമണത്തെയും സർവചൈതന്യത്തിനും ആധാരഭൂതമായ പ്രപഞ്ചശക്തിയെയും ആ പ്രപഞ്ചശക്തിയെ ഭഗവത്ഗീതയിൽ പറഞ്ഞിരിക്കുന്നതുപോലെ വിശ്വാകാരത്തിൽ ദർശിക്കുവാൻ സാധിച്ച ആ രൂപത്തെ മുഴുവനും സ്തുതിക്കുന്ന 10,552 ഋക്കുകളെയും വീണ്ടും വർഗീകരിച്ച് ക്ലാസിഫൈ ചെയ്ത് 2024 വർഗങ്ങളായി ഋഗ്വേദത്തിൽ ക്രമീകരിച്ചു. ഈ മഹത് കർത്തവ്യം ചെയ്തത് കൃഷ്ണദ്വൈപായനൻ എന്ന മുക്കുവ വംശത്തിൽ ജനിച്ച വേദവ്യാസനാണ്. ഈ കർമ്മം നടത്തിയത് ബ്രാഹ്മണനല്ലെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ബ്രാഹ്മണർക്ക് മാത്രമേ വേദാധ്യയനം പാടുള്ളൂ എന്ന് നിഷ്കർഷിക്കുമ്പോൾ ഒന്ന് ചിന്തിക്കുക, വേദം എഴുതിയ വിശ്വാമിത്രൻ ക്ഷത്രിയനായിരുന്നു, അനവധി ഋഷിവര്യന്മാര് ഐതരേയനെ പോലെയുള്ളവരും ബ്രാഹ്മണരായിരുന്നില്ല, വേദവ്യാസനും ബ്രാഹ്മണനായിരുന്നില്ല, ബ്രാഹ്മണ്യത്തിലേക്ക് ഉയർന്നവരായിരുന്നു അവർ. ഈ ഋക്കുകളെ മുഴുവനും ക്രോഡീകരിച്ച് മന്ത്രദ്രഷ്ടാക്കളായി പ്രപഞ്ച ചൈതന്യത്തെ ദർശിച്ച് അവരുടെ മനസ്സിലുദിച്ച വരികളിലൂടെ ചൈതന്യവത്തായ താളങ്ങളും ശ്രുതിയും കൊടുത്ത് 64 അധ്യായങ്ങളിലൂടെ 8 അധ്യായങ്ങൾ വീതം ചേർന്ന അഷ്ടകങ്ങളാക്കി, 64 അധ്യായങ്ങളാക്കി ഋഗ്വേദം രചിച്ച് 6,000+ വർഷങ്ങൾക്ക് മുമ്പ് എപ്രകാരമാണോ ഋഗ്വേദം ഭൂമുഖത്തുണ്ടായിരുന്നത് അപ്രകാരം തന്നെ നിലനിർത്തി 21 നൂറ്റാണ്ടിലേക്ക് കടക്കുന്ന ലോകതലമുറയുടെ മുമ്പിലും അതേ വേദത്തിന് മാറ്റമില്ലാതെ ശ്രുതി അചഞ്ചലമായി നിർത്തിക്കൊണ്ട് നമ്മുടെ മുമ്പിൽ സമർപ്പിച്ചപ്പോൾ ഒന്ന് മനസ്സിലാക്കുക, ലോകത്തിലെ മഹാത്ഭുതങ്ങൾ 7 അതിൽ ഒന്നാമത്തേതായി വരേണ്ടത് ഋഗ്വേദത്തിന്റെ ശ്രുതിയാണ്. യജുർവേദത്തിന്റെയും സാമവേദത്തിന്റെയും അഥർവവേദത്തിന്റെയും ശ്രുതികളാണ്, അക്ഷരങ്ങളാണ്, പദങ്ങളാണ്, മന്ത്രങ്ങളാണ്. കാരണം ഒരിക്കലും അമെന്റ്മെന്റിന് വിധേയമാകാത്ത മന്ത്രങ്ങൾ ഭാരതീയ ഭരണഘടന പോലും 110 പ്രാവശ്യം പുനർവിചിന്തനം ചെയ്ത് അമെന്റ്മെന്റിന് വിധേയമായിട്ടുണ്ടെന്നാണ് പറയുന്നത്. 55 വർഷത്തിനുള്ളിൽ 100 പരം പ്രാവശ്യം അമെന്റ്മെന്റ് നടത്തിയെങ്കിൽ 6,000 വർഷങ്ങൾ കൊണ്ട് ഭാരതത്തിലെ സ്രോതസ്സിനും ചിന്താധാരയ്ക്കും ആധാരഭൂതമായിരിക്കുന്ന ഋഗ്വേദത്തിന് അമെന്റ്മെന്റിന് വിധേയമായിട്ടില്ലെന്ന അത്യത്ഭുതകരമായ ഒരു സംഗതി മാത്രമാണ് ലോകാത്ഭുതങ്ങളിൽ ഒന്നാമതായി വരേണ്ടത്. അതുപോലെ തന്നെ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് ശേഷവും ഒരു കാശ്മീരി പണ്ഡിതനെയും ഒരു കേരളത്തിലെ പണ്ഡിതനെയും ഗുജറാത്തിലെ പണ്ഡിതനെയും ത്രിപുരയിലെ പണ്ഡിതനെയും ഒരേ സ്റ്റേജിൽ വിളിച്ചു വരുത്തി അഗ്നിമീളേ പുരോഹിതം എന്ന് തുടങ്ങുന്ന ഋഗ്വേദത്തിന്റെ ആദ്യ വരികളോ മധ്യവരികളോ അവസാന വരികളോ ചൊല്ലാൻ പറയുകയാണെങ്കിൽ ഒരേ ശ്രുതിയോടുകൂടി അവരെല്ലാവരും ചൊല്ലുന്നുണ്ടാവും, ഈ മഹത്തായ വേദവരികൾ അറിയുകയും അറിയിക്കുകയും ചെയ്യുക എന്നുള്ള ധാർമ്മിക ബാധ്യത എനിക്കും നിങ്ങൾക്കുമുണ്ട്, നമുക്കെല്ലാവർക്കുമുണ്ട്. ഋഗ്വേദ മന്ത്രങ്ങൾക്ക് 3 തരം സന്ദേശങ്ങളുണ്ട്. ഒന്നാമത്തേത് ആദിഭൗതികം അഥവാ അധിഭൂതം എന്ന് പറയുന്ന സന്ദേശം. അതിഭൂതക്ഷരോഭാവോ പുരുഷശ്ചാധിദൈവതം എന്ന് ഭഗവത്ഗീതയിൽ പറഞ്ഞിരിക്കുന്ന ഡെഫനിഷൻ ആദിഭൗതികത്തിന് വ്യക്തമായ അർത്ഥമാണ്. സാമൂഹികമായി ശാശ്വതമല്ലാത്ത നിത്യജീവിതത്തിൽ നാം അനുഷ്ഠിച്ചു പോരുന്ന പല കർമ്മങ്ങളുമുണ്ട്, ആചാരങ്ങളുണ്ട്, അനുഷ്ഠാനങ്ങളുണ്ട്, വിശ്വാസങ്ങളുണ്ട്, വിചാരങ്ങളുണ്ട്. ഇവയെക്കുറിച്ച് വിവരിക്കുന്ന സഹസ്രാവധി വരികൾ ഋഗ്വേദത്തിൽ അടങ്ങിയിട്ടുണ്ട്. ആ വരികൾക്ക് ഭൗതിക അർത്ഥം കൊടുക്കുകയാണെങ്കിൽ അപ്രകാരമുള്ള ഋഗ്വേദ സന്ദേശത്തെ അതിഭൂതം അഥവാ ആദിഭൗതികം എന്ന സന്ദേശത്തിലൂടെ അറിയുന്നു. ഭൗതിക കാര്യങ്ങളുടെ വിവരണമാണ് അതിലുള്ളത്. പിന്നെ രണ്ടാമത്തെ സന്ദേശം, പ്രപഞ്ചത്തിലെ ഓരോ പ്രതിഭാസത്തെയും ഈശ്വര ചൈതന്യത്തിന്റെ ഭാഗമായി കാണുവാൻ സാധിച്ച ഋഷീശ്വരന്മാർ ആധിദൈവതം എന്ന അർത്ഥവും അതിന് കൊടുത്തു. സൂര്യനെ ഈശ്വരനായി കണ്ടു. മിത്രോ ജനാന്യാദയ ദീപ്രുവാണോ മിത്രോ ദാധാര പൃഥിവി. ഓരോ നിമിഷവും ഭൂമിയെ അതിന്റെ അച്ചുതണ്ടിൽ ജനങ്ങൾക്കായി കറക്കിക്കൊണ്ടിരിക്കുന്ന ഹേ സൂര്യദേവ, ആ സൂര്യദേവനാണ് ഭൂമിക്ക് ആധാരമായിരിക്കുന്നത്. ഉദദ്യാം മിത്ര കൃഷ്ടേ അനിമിഷാപി ചേഷ്ടേ മിത്രായ ഹവ്യം കൃതമജ്യുഹോത. 1,000,000 ഡിഗ്രി സെന്റിഗ്രേഡിൽ കത്തി ജ്വലിക്കുന്ന സൂര്യന് ഇവിടെ നിന്ന് അല്പം ഹവിസും ഇവിടെ നിന്ന് അല്പം നെയ്യും ഇവിടെ നിന്ന് അല്പം പാലും അർഹ്യമായിട്ട് കൊടുത്താൽ അത് അവിടെ എത്തുമെന്ന് ഋഷീശ്വരന്മാർക്ക് ഒരു വിശ്വാസവും ഉണ്ടാകാനിടയില്ല. എങ്കിൽ പോലും സർവജീവജാലങ്ങൾക്കും ആധാരഭൂതമായിരിക്കുന്ന സൂര്യനെ ഞാൻ നന്ദിപൂർവ്വം സ്മരിക്കുന്നു എന്ന് പറഞ്ഞ് സൂര്യനോടുള്ള കടപ്പാട് വിളിച്ചോതുന്ന ആ ഹോമേജ് സിസ്റ്റം ഭാരതത്തിൽ നിലനിന്നിരുന്നത് കൊണ്ടാണ് സൂര്യനെ ഈശ്വര ചൈതന്യമായി കണ്ട് ആരാധിച്ചിരുന്നത്. അതുപോലെ തന്നെ ഋഗ്വേദത്തിന്റെ മൂന്നാമത്തെ അർത്ഥം അധ്യാത്മികം സ്വഭാവോധ്യാത്മമുച്യതേ. ജീവജാലങ്ങളിൽ സ്വതസിദ്ധമായി നിലനിൽക്കുന്ന ചൈതന്യം ഏതാണോ ആ ചൈതന്യം പ്രപഞ്ച ചൈതന്യത്തിന്റെ ഭാഗമാണെന്ന് അറിയുവാൻ സാധിക്കുന്നതാണ് ആധ്യാത്മികമായ ചിന്താധാര. ആത്മചൈതന്യവും പരമാത്മ ചൈതന്യവും ഒന്നു തന്നെയാണെന്ന് അറിയാൻ സാധിക്കുമ്പോൾ സഹസ്രശീരിഷാ പുരുഷ സഹസ്രാക്ഷ സഹസ്രപാദ്, ആയിരക്കണക്കിന് തലകളും ആയിരക്കണക്കിന് കണ്ണുകളും ആയിരക്കണക്കിന് പാദങ്ങളുമുള്ള വിശ്വരൂപം ആ പ്രപഞ്ച ചൈതന്യം സർവജീവജാലങ്ങളെയും സൃഷ്ടിച്ചു. സൃഷ്ടിച്ചപ്പോൾ അതിന്റെ ഒരംശം ആ ജീവജാലങ്ങളിൽ വർത്തിക്കുകയും ചെയ്തു. സൃഷ്ട്വാ പുരാണി വിവിധാന്യജയാത്മശക്ത്യാ വൃക്ഷാൻ സരീൻ സിദാൻ ഗഗദംശദംഷ്ട്രപശുമത്സ്യാൻ തിഷ്ടൈരതുഷ്ട ഹൃദയ പുരുഷം വിധായ ബ്രഹ്മാവലോകധിഷണം മുദമാപദേവ. പ്രപഞ്ച ചൈതന്യം അതിന്റെ ഒരു അംശം കൊണ്ട് വൃക്ഷങ്ങളെയും ഇടജന്തുക്കളെയും നീന്തുന്ന ജന്തുക്കളെയും ദംശങ്ങളുള്ളവയെയും ദംഷ്ട്രങ്ങളുള്ളവയെയും പശുക്കളെയും മത്സ്യങ്ങളെയും സർവ്വതിനെയും സൃഷ്ടിച്ച് ആ പ്രപഞ്ച ചൈതന്യത്തെക്കുറിച്ച് വിശകലനം ചെയ്ത് പഠിക്കാൻ ഇവയ്ക്കൊന്നും സാധ്യമല്ലല്ലോ എന്ന് വിചാരിച്ച് ദുഃഖിച്ചിരുന്നു എന്ന് ഭാഗവതം പറയുന്നു. അതിനുശേഷം പ്രപഞ്ച ചൈതന്യത്തെക്കുറിച്ച് പഠിക്കുവാനും അറിയുവാനും അറിയിക്കുവാനും കഴിവുള്ള മനുഷ്യനെ സൃഷ്ടിച്ച് പ്രപഞ്ച ചൈതന്യം മുദമാപദേവ സന്തോഷത്തോടുകൂടി മാറി നിന്നു, സന്തോഷിച്ചുകൊണ്ട് വർത്തിച്ചു. ആ പ്രപഞ്ച ചൈതന്യത്തെക്കുറിച്ച് പഠിക്കുവാൻ സാധിച്ചവര് ആധുനിക കെമിസ്ട്രിയിലൂടെയും ഭൗതിക ശാസ്ത്രത്തിലൂടെയും ജീവശാസ്ത്രത്തിലൂടെയും എല്ലാം മുമ്പോട്ട് പോകുമ്പോൾ ഭാരതീയ ഋഷിവര്യന്മാര് വൈദിക ചിന്താധാരയിലൂടെ പ്രപഞ്ചത്തിൽ കണ്ട സർവ്വതിന്റെയും ജീവജാലങ്ങളുടെയും ആത്മചൈതന്യത്തെയും പരമാത്മചൈതന്യത്തെയും യൂണിവേഴ്സൽ ഫോഴ്സിനെയും അത്യന്താധുനിക ശാസ്ത്രം പറയുന്ന സെൽഫ് അവയർ ആൻഡ് സെൽഫ് കോൺഷ്യസ് പ്രതിഭാസത്തെയും മുഴുവനും കൂടി പഠിച്ച് വിശദീകരിച്ച് ഒരു കൺക്ലൂഷനിൽ അവരെത്തി. ഈ പ്രപഞ്ച ചൈതന്യം അതിമഹത്താണ്, അത്യഗാധമാണ്, സ്വബോധമുള്ളതാണ്, സർവ്വതും നിർദ്ദിഷ്ടമായ പന്താവിലൂടെ ജലിപ്പിക്കത്തക്ക വിധത്തിൽ പ്രഭാപൂരിതവും ചൈതന്യവുമാണ്. ആ പ്രപഞ്ച ചൈതന്യത്തെ പഠിക്കാനും പഠിപ്പിക്കുവാനും സാധിക്കുന്ന ഋഷിവര്യന്മാര് അപ്രകാരമുള്ള 200-ൽ പരം ഋഷിവര്യന്മാര് ഈ പ്രപഞ്ച ചൈതന്യത്തെ കണ്ട് അവർക്ക് നൽകിയ അവർക്ക് ലഭിച്ച ആ ദർശനങ്ങളെ ഋഗ്വേദ മന്ത്രങ്ങളിലൂടെ എഴുതിയിട്ടുണ്ട്. അത് പഠിക്കുക എന്ന് പറയുന്നത് അതിമഹത്തായ മനുഷ്യധർമ്മമായി കരുതിയിരുന്നു. ഋഗ്വേദ മന്ത്രങ്ങൾ പഠിക്കുക അത്ര എളുപ്പമല്ല. ഋഗ്വേദ മന്ത്രങ്ങൾക്ക് ശ്രുതിയുണ്ട്, പുരാണ മന്ത്രങ്ങൾക്കും ഇതിഹാസ മന്ത്രങ്ങൾക്കും ശ്രുതിയില്ല. യുക്തം മാതിരി അവയെ ചൊല്ലുവാൻ സാധിക്കും. മാർക്കണ്ഡേയ പുരാണത്തിൽ ഒരു വരി ഞാൻ ചൊല്ലാം. ഋഷിരുവാചാ ചക്രാദയ സുരഗണാനിഹതേതി വീര്യേ തസ്മിൻ ദുരാത്മനി സുരാരി ബലേജ ദേവ്യ. പ്രത്യേകിച്ച് ശ്രുതി വേണ്ട, മന്ത്രത്തിന്റെ ഈണം മാത്രം മതി. അതേസമയത്ത് ഋഗ്വേദ മന്ത്രങ്ങൾ ചൊല്ലുമ്പോൾ, യജുർവേദ മന്ത്രങ്ങൾ ചൊല്ലുമ്പോൾ അതിന് ശ്രുതി വേണം. ഉദാത്തം എന്ന സ്വാഭാവിക ഭാവം, അക്ഷരങ്ങൾ മുകളിലേക്കെടുക്കുന്ന സ്വരിതം, അക്ഷരങ്ങളുടെ ശ്രുതി താഴത്തേക്കെടുക്കുന്ന അനുദാത്തം, വിറപ്പിച്ചു പറയുന്ന കമ്പം, ദീർഘമായി വിറപ്പിച്ചു പറയുന്ന ദീർഘകമ്പസ്വരം, ഇവയെല്ലാം അതുപോലെ തന്നെ ഞകാരം ചേർത്ത് അനുനാസിക, ഇവയെല്ലാം കൂടി ചേർന്നതാണ് ഋഗ്വേദ ശ്രുതികൾ. അപ്സ്വാ അന്തർനിഹിതസ്യുഹു എന്ന് പറയുമ്പോൾ ആ എന്ന് വരുന്ന കമ്പം അഭീമഗ്നീരേനവശിശും സോമമിന്ദ്രായ പാദാവേ. സുദീർഘമായ ശ്രുതികളാണ്. ഈ ശ്രുതികൾക്ക് എന്താണ് അർത്ഥമെന്ന് ചോദിക്കുന്നവരുണ്ടായിരുന്നു ഒരു കാലത്തിൽ. ആധുനിക ശാസ്ത്രം ഇതിന് മറുപടി നൽകുന്നുണ്ട്. ഗായത്രി മന്ത്രവും മൃത്യുഞ്ജയ മന്ത്രവും പുരുഷസൂക്ത മന്ത്രങ്ങളും നിരന്തരമായി ശ്രവിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ശരീരത്തിലെ നെർവസ് സിസ്റ്റത്തെ തന്നെ ഹാർമോണിയസ് നെർവസ് ലെവലിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുകയും ഒരു തരത്തിൽ ബ്ലഡ് പ്രഷറും ഹാർട്ട് അറ്റാക്കും പോലും ഇല്ലാതെയാക്കി നോർമൽ ലെവലിലേക്ക് നിലനിർത്താൻ പറ്റുന്ന വിധത്തിലുള്ള മാനസികാവസ്ഥയിലേക്ക് എത്തിക്കാൻ സാധിക്കുമെന്ന് ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നു. യജുർവേദ ഋഗ്വേദ സാമവേദ മന്ത്രങ്ങളുടെ ആലാപനത്തിലൂടെ ലഭിക്കുന്ന വേവ് ലെങ്തും അതുപോലെ തന്നെ ഫ്രീക്വൻസിയും എല്ലാം മനുഷ്യ ശരീരത്തിൽ ഉണ്ടാക്കുന്ന സ്വാധീനം. ഇത് പഠിച്ച അതിപ്രഗത്ഭനായ പ്രൊഫസർ ക്ലീവ്ലാൻഡ് യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ ടി ടെമ്പിൾ ടക്ലർ വേദമന്ത്രങ്ങൾ മാനവരാശിയുടെ സൈക്കോസൊമാറ്റിക് ഡിസീസസിന് ശാശ്വത പരിഹാരമാണെന്ന് കൂടി പറയുമ്പോഴാണ് വേദമന്ത്രങ്ങൾ അതിപുരാതനമായ ഭാരതീയ ഋഷിവര്യന്മാരുടെ സംഭാവനയായി നമുക്ക് ലഭിച്ചിരിക്കുന്ന വേദമന്ത്രങ്ങൾ ഇന്നും കെടാതെ അണയാതെ പ്രഭാപൂരിതമായി നിൽക്കുന്ന ആ വേദമന്ത്രങ്ങളുടെ മഹത്വം നമുക്കറിയാൻ സാധിക്കുന്നത്, വേദമന്ത്രങ്ങളുടെ ചൈതന്യം ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കുന്നത്, അവ പഠിക്കാൻ സാധിക്കണം. അവയുടെ ശ്രുതിയോടുകൂടി ഇല്ലെങ്കിൽ പോലും ഉപനിഷത്തുക്കൾ നൽകുന്ന സന്ദേശം വൈദിക സന്ദേശം തന്നെയാണ്. അതിൽ ശാസ്ത്രമുണ്ട്. ആ ശാസ്ത്രത്തെ അവിടെ എവിടെയായിട്ട് നമുക്ക് കാണാൻ സാധിക്കും? ഋഗ്വേദത്തിന്റെ ഒരു വരി ശ്രദ്ധിക്കുക. അമീയേ സപ്തരശ്മയ തത്രാമേനാഭിരാദാതാ, എവിടെയാണോ സൂര്യന്റെ ഏഴ് രശ്മികളും പ്രകാശിക്കുന്നത് അവിടെ ഞാനും എന്റെ കുടുംബവും ഒരുമിച്ച് വസിക്കുന്നു. സൂര്യൻ ഏഴ് രശ്മികൾ ഉണ്ടെന്ന്, സൂര്യൻ ഏഴ് നിറങ്ങളുള്ള രശ്മികൾ ഉണ്ടെന്ന് കണ്ടുപിടിച്ചത് സർ ഐസക് ന്യൂട്ടൺ ആണെന്ന് പറയുമ്പോൾ ബി സി 5000 എഴുതിയിരിക്കുന്ന ഋഗ്വേദത്തിന്റെ വരികൾ സൂര്യൻ ഏഴ് രശ്മികൾ ഉണ്ടെന്ന് വ്യക്തമാക്കുന്നു. അതുപോലെ തന്നെ സാമൂഹ്യ ചിന്താധാരയെക്കുറിച്ച് വ്യക്തമാക്കുന്ന അനവധി വരികൾ ഋഗ്വേദത്തിലുണ്ട്. സമ്രാജ്ഞി ഭവ സമ്രാജ്ഞി ശ്വശ്രുവേ ഭവ സമ്രാജ്ഞി ശ്വശ്രുവാൻ ഭവനാന്തരി ഭവ സമ്രാജ്ഞി. പുതിയതായി വിവാഹം കഴിച്ചു കൊണ്ടുവരുന്ന വധുവിനോട് വരൻ പറയുകയാണ്, എന്റെ വീട്ടിലെ എന്റെ അച്ഛനും എന്റെ അമ്മയ്ക്കും എന്റെ സഹോദരന്മാർക്കും നീ സമ്രാജ്ഞിയായി എന്റെ വീട്ടിലേക്ക് വരണം എന്ന് ആനയിക്കുന്ന ആ മന്ത്രം സ്ത്രീ സ്വാതന്ത്ര്യത്തിന്റെയും സ്ത്രീയുടെ ഉന്നതമായ നിലവാരത്തെയും വിളിച്ചോതുന്ന മന്ത്രങ്ങളാണത്. അതുപോലെ തന്നെ ഓരോ വരികളും ഋഗ്വേദത്തിന്റേതായി ശ്രദ്ധിക്കുകയാണെങ്കിൽ ആനോ ഭദ്രാകൃതവോ യന്തു വിശ്വതഃ ലെറ്റ് നോബിൾ തോട്ട്സ് കം ഫ്രം ഓൾ സൈഡ്, ലോകത്തിന്റെ എവിടെ നിന്നും ഉജ്ജ്വലങ്ങളായ കുലീനമായ ചിന്താധാരകൾ എന്നിലേക്ക് വന്നു ചേരട്ടെ എന്ന് ആശംസിക്കുന്ന വരികളും മംഗളകരമായ വരികളും അനുഗ്രഹം ചൊരിയുന്ന വരികളും ഉത്തേജിപ്പിക്കുന്ന വരികളും ശാശ്വത സത്യങ്ങൾ വിളിച്ചോതുന്ന വരികളും നിറഞ്ഞ ഈ 2024 വർഗങ്ങളും 10552 ഋക്കുകളും ചേർന്ന ഋഗ്വേദം എങ്ങനെയാണ് ചൊല്ലേണ്ടത്, എങ്ങനെയാണ് അറിയേണ്ടത്, എങ്ങനെയാണ് പഠിപ്പിക്കേണ്ടത് എന്നറിയണമെങ്കിൽ ഭാരതീയ ചിന്താധാരയെ പഠിപ്പിക്കുന്ന ഇനിയും അവശേഷിക്കുന്ന ഏതാനും ബ്രഹ്മജ്ഞാനികൾ ഭാരതത്തിലുണ്ട്. അങ്ങിങ്ങായി ആരും അറിയാതെ ആരാലും അറിയപ്പെടാതെ അവരുടെ കുടുംബങ്ങളിൽ ഒളിഞ്ഞും തെളിഞ്ഞും അറിയപ്പെടാതെ ജീവിക്കുന്ന അവരെ പരിചയപ്പെടണം. ഭാരതീയ ചിന്താധാരകളുടെ ആധാര സ്രോതസ്സുകളായ വേദങ്ങൾ പഠിക്കാൻ ഒരു ജീവിതകാലം മുഴുവനും ചിലവഴിച്ച ഈ വേദപണ്ഡിതന്മാരെ കണ്ട് അവരിൽ നിന്നറിയാൻ സാധിക്കണം. ഓരോ തരിയായി ഓരോ ജ്വാലയായി അത് അണഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് വേദപണ്ഡിതർ എന്ന് പറയുന്നത് ഭാരതത്തിൽ വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. കുറെ കാലം കൂടി കഴിഞ്ഞാൽ ജർമ്മനിയിലും അമേരിക്കയിലും ചെന്ന് വേദം പഠിക്കേണ്ട ഒരു മഹാഭാഗ്യം, ഞാൻ കൊട്ടേഷനിൽ പറയുകയാണ്, മഹാഭാഗ്യം ഭാരതീയൻ ഉണ്ടാകേണ്ടി വരരുത്. കാരണം അവശേഷിക്കുന്ന തലമുറകള് അവരുടെ മുമ്പിൽ ചെന്ന് ചമ്രമടിഞ്ഞിരുന്ന് രണ്ട് കയ്യും കൂപ്പി വേദപണ്ഡിതന്മാർ വേദം ചൊല്ലുന്ന രീതി അറിയാനും അറിയിക്കാനും താങ്കൾക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ കാസറ്റിന്റെ മറുവശത്ത് ഋഗ്വേദ മന്ത്രങ്ങൾ ഉജ്ജ്വലമായി ചൊല്ലിയ ആ രീതിയും അതിന്റെ ഹാർമോണിയസ് എഫക്റ്റും നെർവസ് സിസ്റ്റത്തെ വൈബ്രേറ്റ് ചെയ്യിക്കുന്ന അവയുടെ സിംപതറ്റിക് വേവ്സും വേവ് ലെങ്തും ഫ്രീക്വൻസിയും വേവ് നമ്പറും എല്ലാം കൂടി ചേർന്ന ആ ശ്രുതി അറിയാനും ഉള്ള ഭാഗ്യം ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വെക്കുകയാണ്. ഋഗ്വേദം പഠിക്കുവാൻ അത്ര എളുപ്പമല്ല, കുറെ അധികം ബുദ്ധിമുട്ടുണ്ട്. വളരെ നന്നേ ചെറുപ്പം മുതൽക്ക് തന്നെ ഋഗ്വേദ പഠനം ആരംഭിക്കണം. അതുകൊണ്ട് തന്നെ ഉപനയനം എന്ന കർമ്മം, ഉപ അടുത്തേക്ക് നയനം കൊണ്ടുപോകൽ, വേദത്തിന്റെ ശാശ്വതമായ സത്യം വിളിച്ചോതുന്ന അറിയിക്കുന്ന വിജ്ഞാന ഭണ്ഡാരമായ വേദത്തിന്റെ അടുത്തേക്ക് കൊണ്ടുപോകുന്ന ആദ്യത്തെ കർമ്മമാണ് ഉപനയനം. ഉപനയനം നടത്തിയതിനു ശേഷം ദീക്ഷ സ്വീകരിക്കുന്നത് പോലെ വേദപഠനം ആരംഭിക്കണം. അതിരാവിലെ മുതൽക്ക് അവസാനം വരെ, സായം സന്ധ്യ വരെ തിരിച്ചും മറച്ചും പഠിക്കേണ്ട വേദങ്ങൾ ഒരു വേദപണ്ഡിതൻ ഓരോ വരിയും ഇടത്തുനിന്ന് വലത്തോട്ടും വലത്തുനിന്ന് ഇടത്തോട്ടും യാതൊരുവിധ പ്രയാസവുമില്ലാതെ ചൊല്ലുമ്പോഴാണ് വേദപഠനത്തിന്റെ ഗാംഭീര്യതയും അതിന്റെ അഗാധതയും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. വേദമന്ത്രങ്ങളുടെ ശ്രുതി അത് വേദത്തിന്റെ ജീവചൈതന്യമാണ്. ശ്രുതിയില്ലാതെ വേദം ചൊല്ലുകയാണെങ്കിൽ അത് പദപാഠം എന്നറിയപ്പെടുന്നു. തിരിച്ചും മറിച്ചും വേദങ്ങൾ പഠിക്കുന്നതിന് പുഷ്പപാഠം, മാലാപാഠം, അതുപോലെ തന്നെ ജടാപാഠം തുടങ്ങിയ അനവധി പാഠഭേദങ്ങളുണ്ട്. അക്ഷരങ്ങൾ തിരിച്ചും മറിച്ചും ചൊല്ലി ഹൃദിസ്ഥമാക്കുന്ന ഒരു പാഠ്യപദ്ധതി ഭാരതത്തിൽ നിലനിന്നിരുന്നു. ആ പാഠ്യപദ്ധതിയിലൂടെയാണ് ഋഗ്വേദ മന്ത്രങ്ങൾ, ഋഗ്വേദ പദങ്ങൾ അല്പം പോലും വ്യത്യാസം വരാതെ, ഋഗ്വേദത്തിന്റെ ശ്രുതിയിൽ നിന്ന് വ്യതിചലിക്കാതെ, ഉദാത്തവും അനുദാത്തവും സ്വരിതവും രേഭവും ഹ്രസ്വവും പ്രചേയവും അനുനാസികയും കമ്പവും എല്ലാം ചേർത്ത് ഉജ്ജ്വലങ്ങളായ വരികൾ ഭാരതീയ സംസ്കൃതിയുടെ ശിലാസ്തൂപങ്ങൾ പോലെ ഇന്നും നിലനിൽക്കുന്ന, സഹസ്രാബ്ദങ്ങളായി നിലനിന്നു പോരുന്ന ഈ ചിന്താധാരകൾ അതിന്റെ നിറഞ്ഞ ചൈതന്യത്തോടുകൂടി കേൾക്കുവാനായി അടുത്ത 30 മിനിറ്റ് സമയത്തേക്ക് 3-4 പണ്ഡിതന്മാരെ ചേർന്ന് വേദമന്ത്രങ്ങൾ ചൊല്ലിയപ്പോൾ അതെങ്ങനെ ഉണ്ടായിരുന്നു എന്ന് കേൾക്കുവാൻ താങ്കളെ ഞങ്ങൾ ക്ഷണിക്കുന്നു. രാമചന്ദ്ര ഗണപാഠികളും ഇന്ന് ഭൂമുഖത്ത് നിന്ന് അപ്രത്യക്ഷനായ ശാസ്ത്രീയമായി വേദം പഠിച്ച ഗോപാല ഗണപാഠികളും ചൊല്ലിയ ഈ മന്ത്രങ്ങൾ കേൾക്കുവാൻ താങ്കളെ സാദരം ക്ഷണിക്കുന്നു. ശ്രദ്ധിക്കുക, പഠിക്കാൻ ശ്രമിക്കുക, പഠിപ്പിക്കുവാൻ പ്രേരിപ്പിക്കുക. വിനീത പ്രണാമം.
പ്രശസ്തം സ്വാമീ ആയത്തേ അഗ്നയിധതേ ഐ തന്മശുക്രദീവിഹസ്യേ അഗ്നിവേജിരെ അനീ തന്മത്തരപുരുത്രേ സുമനാഹസ്യേ ചോരാ േഖിയം പണയന്തശസ്താം മാസൂരേ അഗ്നിരാമീരാമശ്വീനിത്യമുപയാതി യജ്ഞം പ്രജാവന്തം സ്വപത്യം ക്ഷയം സ്വജന്മനാവൃധാനം വാജിനോ അഗ്നേ രക്ഷസോ കലുഷ്ടോ അഗായോ വാജിരാഗ്നിരഗ്നീത്തന്യത്തീധനായോരുപാണി സഹസ്രാ അക്ഷരാ സമേതി സേലഗ്നിയോ വാഷ്യതോ നിപാതി സമേത്ഥാനമുഷ്യാ സുജാതീകരന്തി വീരാ അയം സോ അഗ്നിരാഹോദ പുരുത്രീരാധേ കവിഷ്മാണി പര്യമേത്യധ്വനേഷു ഹോതേ അഗ്നമാഘവാനി ഭൂരീയാനാഥാരൂയാമണി ഉമാന്മന്തോ വകതൂയേ ഇമോ അഗ്നേതമാനി അവ്യാജശ്രോ വക്ഷി ദിവതമച്ച ീരഭേണ്യന്തോ മാനോ അഗ്നിവീരാ തേ പരാധാ ദുർവാതേ മാതയേ മാനോ അസ്യൈ മാനാക്ഷുധേമാ രക്ഷസോ മാനോ ഗമേ മാവനാജോ നോമേ ബ്രഹ്മാണ്യന്മുച്ചേവമദ്യശ്രുരോദ ൂയം പാദസ്വത്തിമഗ്നേഷു ഹോ രണ്ടസം ലക്ഷുതീരീ മാ ప్రవోద మాదే అస్మాన్ మదయో భ్రమాచేవ్యాసూనో సరసో నగంత సమర్థో అగ్నేశ్వరీకరేవామ్యోదీహవ్యం సదేవసుపనిందరాజం సోదిధీ ప్రక్షమానయేతి మహోనో అగ్నేషు పితస్య విద్వాన్ రయం సూర్యభ్యవృగంతం ఏన వయం సరస మన్మదేమావిక్షితా సహాయోషా సుడీరా నూనే బ్రహ్మాణ్యగ్నముచ్చేవ్యశ్రుషోద రాతో సోభయాదే యూయం పాద స్వస్తి సదా.
ఇది పంచమాష్టకే ప్రథమోధ్యాయ సమాప్త.
దృఢస్థమిధమగ్నే అద్యశోజా బృహద్యజతం ధూమబృణ్వన్ ఉపత్రిక దివ్యం సోతై సంగత్మిత్తన సూర్య నరా సంగస్య మహిమానామేషాముపస్తోడామయజతస్య యజ్ఞై ఏ సుక్రతరస్విజయోధిగంధాస్వదంతి దేవా ఉభయానిరవ్యా ఈరేణ్యం అసూరం సుదక్షూతం లోదీసత్యవాచం మనుష్వదగ్నిం మనూనా సమిత్తం సమద్వరాజతమిన్మాయేమ సపర్యోపరామాణ్యు ప్రపంచకే నమసా బహిరత్నౌ ఆయుక్వానాభృతపృష్టం బృహద్వదర్యవో హమిషామర్జయధ్వం స్వాద్రో విదురో దేవయంతో తిష్టయోరచయుర్దేవతీ సున్నమాతరాదిరాణే సమగ్రభవన సమానేశ్వరంజన్ ఉదయోషాణే దివ్యే మయేనాసుఖేవ ధేను గర్హిరతాగురుహోదే మగోనీ ఆయుజ్ఞే సుమితాయశ్రయేత విప్రాయుజ్ఞేషు మానోషేషు కారూమన్యే వాదవే దాయ్యై ఊర్ధ్వన్నా అధ్వరం రేకం భవేషు దాదేవేషు మనసో వార్యాణి ఆభారతీ భారదేవి సయోషా దేవేర్మాక్షేరగ్ని సరస్వతీ సారస్వతీభిర్వాస్రో దేవీర్బహిరేదం సదంతు తన్నత్తుమతోజయుత్నుదేవత్వర్తర్విదారాణస్య స్వ యతో వీరక్తం మణ్యస్యుతక్షో యుక్తగ్రావాజాయతే దేవకామః వనత్వదేవ సృజోపదేవానర్జర్హవిశ్వామితాసూరయాది శ్రేగోదా సత్యతారోజాతి యథా దేవానాం గిరీమాని వేద ఆయాజ్ఞేతమిధానో అర్వాయుంద్రేణ దేవై సరథం తురేభిః బర్హన్నాత్తామదీజస్వపుత్రా స్వాహా దేవా అమృతామాగయంతాం అగ్నిర్వాదేవమగ్నిభిః సజోషాయజిష్టం దూతమధ్వరేత్రేణ లోమత్యే జనక్షోర్ధృతాన్న పవక ప్రోదగస్సో నయవాదే విద్యాన్యవాదస్య వాతో అనువాది శోతిరథత్మకే వృజానం కృష్ణమస్తి ఉద్యస్యాదేన వాజాతస్య విష్ణోగ్నేచరం త్యజరాయుధానా అచ్చాద్యామాషో ధూమయే సందూతో అగ్నీయాసే దేవాన్ వియస్యాదే పృథివ్యాం వాజో అశ్రే త్రిషుయదన్నా సమవిత్తజంభై సేనేవ చెట్టా ప్రసీదిత్తలే జయవర్ణదత్మజుక్వాక్షి తమిద్దోషాదముషియవిట్టమగ్నిమద్దన్నమగ్గయంగనరా ీజమస్ోనూదీతీరాహూత్య కృష్ణా సుసంధృత్యే సునైక ప్రదీ గంభీయృక్మో నరోజాధ ఉపాటే దివో నే కన్యతుడే సుషుక్మశ్చిత్రో నూర ప్రదీచక్తిభాన్ యథాస్వాహాగ్నేదాలే మకరీరాభ్యుతమద్భిగ్రహ్యై ే అనేకే మహో ಕಂಬೋದ್ಭಿರಾಯಿರ್ನಿಪಾಯಿ ಯಾವಾಸುಷೇ ಅದೃಷ್ಟಾಭ್ಯೋ ಮಾಯಾಭಿನ್ನೀರುಷ್ಯಾ ಸಾಭಿನ್ನ ಸೋನೋ ಸಹಸೋ ನಿಪಾಯಸ್ಮತ್ಸೂರೀಂದ್ರಿಂದ ನಿರ್ಯಕ್ಕೂದೇ ಭಸ್ವದೀತಿ ಸ್ವಜಗ್ಗಾ ಸ್ವಯಾ ಕೃತಾ ತನ್ವಾ ಆರೋಜಮಾನ ಆಯೋ ಮಾತ್ರೋ ವಿಷೇನ್ಯೋಜೇತ್ತದೇವಯ ಶುಕ್ರಚಪ್ಪಾವಕ ಏಳಾನೋ ಅಗ್ನೇ ಸೌಭಾಗಾದಿದೀಕ್ಯಧಿಕೃತು ಸುಚೇತ ಸಂವತೇಮ ವಿಶ್ವಾಸ್ತೋತೃಭ್ಯೋ ಗಿಣತೇ ಚ ಸಂತು ಯೂಜಂ ಪಾರಸ್ವತಿ ಸದಾನ ಪರಶುಕ್ರಾಯ ಭಾನವೇ ಭರದ್ಭಂ ಹವ್ಯಂ ಅತಿಂಚಾಗ್ನೇಷು ಭೂತಂ ಯೋ ದೇವ್ಯಾನುಷಾ ಜನೋನ್ ಶಂಕರ್ವಿಶ್ವಾನಿ ವಿತ್ನನಾಧಿಕಾರಿ ಸಜತ್ಸೋ ಅಗ್ನಿಸ್ತರೋಣಿತ್ವಯೋಯವಿಷ್ಟೋ ಅಜನಿಷ್ಟ ಮಾತು ಸಂಯೋಗನಾ ಯುವತೇ ಶುಚಿತಂಗೂರೀ ಚಿದನ್ನಾ ಸಮಿದಿ ಸದ್ಯ ಅಸ್ಯ ದೇವಸ್ಯ ಸಂಸರ್ಜನೀ ಕೇಯಂ ಮತ್ತಾದಸ್ಯೇತಂಜ ಗೃಭ್ರೇ ನಿಯೋ ಗೃಭಂ ಪೌರುಷೇಯೀ ಮುವೋಚ ದುರೋಕಮಗ್ನಿರಾಯವೇ ಶುರೋಚ ಅಯಂ ಕವಿರಹ ವಿಷಪ್ರಚೇ ಕಾಮತ್ರೇ ಸ್ವಗ್ನಿ ಅಮೃತೋ ನಿಧಾಯಿ ಸಮಾನೋ ಅಪ್ರಜೋರಸ ತ್ವತ್ಸದಾತ್ವೇ ಸುಮನ ಸತ್ಯಾಮ ಆಯೋಯೋ ನಿಂದೇವೇತಂ ಸದಾಧಕ್ರಗ್ನಿರಮೃತಾರಿ ಸಮೋಷಧೀಶ್ಚ ವನಿಕಶ್ಚ ಗರ್ಭಂ ಭೂಮಿಶ್ಚ ವಿಶ್ವಧಾಯ ಸಂವಿಭಕ್ತಿ ಈಶೇಷ್ಯ ಅಗ್ನಿರಮೃತಸ್ಯ ಭೂರೇ ರಾಜಸ್ಯ ವೀರ್ಯಸ್ಯ ಧಾತೋ ಮಹಾತ್ಮಾ ವಯಂ ಸರಸಾವನ್ನವೀರಾಮಾಪ್ಸಕ್ಪದೀಷದಾ ಪರಿಪತ್ನಂ ಚರಣಸ್ಯ ರೇಷ್ಣೋ ನಿತ್ಯಸ್ಯ ರಾಜಪದಾಯ ಶ್ಯಾಮ ನಶೇಡೋ ಅಗ್ನಿಯಮಸ್ಯಚೇತಾನಸ್ಯ ಮಾಪದೋ ವಿರುಕ್ಷ ನಹಿಗ್ರಭಾಜಾರಣಶೇಭೋನ್ಯೋದರ್ಯೋವನ ಕಾಮಂತವಾಹು ಅಧಾಚಿಲೋಕ ಪುನರಿತ್ಸೇತ್ಯಾನೋ ಪಾಧ್ಯ ಗೀಢಾಳೇ ಪುನವ್ಯಾ ಮಗ್ನೇ ವನಶ್ಯತೋ ನಿಪಾರಿ ತ್ವಮೋ ನ ಸಹಸಾವನ್ನ ಬದ್ಧಾರಿ ಸಂತ್ವಾತ್ಮಸ್ಮಂದೇ ಸುಪಾತ ಸಂಧಯಸ್ಪೇಹಯಾಯ ಸರಸ್ವೀ ಏಕಾನೋ ಅಗ್ನೇಹಾಗಾದಿಭಿಪ್ರತಂ ಸುಚೇತ ಸಂವದೇಮ ವಿಶ್ವಾಸ್ತೋತೃಭ್ಯೋ ಗಣತೆ ಚ ಸಂತು ಯೂಜಂ ಪಾರಸ್ವತ್ಯ ಸದಾನ ಪ್ರಾಗ್ನೇ ತಪಸೇ ಭರತ್ವಂಗಿರಂ ಜಿವೋ ಆರತಯೇ ಪೃಥಿವ್ಯಾ ಯೋ ವಿಶ್ವೇ ಮೃತಾನಾಮುಪಸ್ಥೇ ವೈಶ್ವಾನರೋ ವಾ ಗೃಹೇಯಾ ಗೃಹದ್ಭೀ ಪೃಷ್ಠೋ ದಿವಿಭಾ ಪೃಥಿವ್ಯಾ ಸಿಂಧೂನಾಂ ಋಷಭಕ್ತಿಯಾನಾಂ ಸಮಾನೂಳೇರಭಿಶೋ ವಿಭಾಯ ವೈಶ್ವಾನರೋ ವಾ ಮೃಧಾನೋ ವರೇಣ ಸ್ವಿಜಾ ವಿಷಾ ಆಯನ್ನ ಸಿದ್ಧೀರ ಸಮನಾಜಾದಿಯೋಜನಾನಿ ವೈಶ್ವಾನರ ಪೂರವೇಶೋ ಶೋಚಾನ ಪುರೋಜದಗ್ನೇ ಜಲಯನ್ನಗೀರೇ ತವ ಕೃತಾದೋ ಪೃಥಿವೀ ಉದಜೋ ವೈಶ್ವಾನರ ಕೃತಾಗ್ನೇ ದಶಂತ ತ್ವಂ ಭಾತಾರೋ ದಾಶೀ ಮಾತ ಸಂಥಾದರ್ಶೇಣ ಶೋಚಿತಾದೋ ಶೂತಾನ ವಾಮಗ್ನೇ ಹರಿತೋ ವಾವಸಾನಾಮಿಡಸ್ಸದಂತೆ ಧುನಾಯೋ ಗೃತಾದೀ ಪರಿಂ ಗೃಟ್ಟೀನಾಂ ಗಚ್ಚಂ ರಯೀಣಾಂ ವೈಶ್ವಾನರಮುಟತಾಂ ಚೇತುಮನ್ನಾಂ ತ್ವೇ ಆಸುರ್ಯಾಂ ವಸಾವೋ ನಿರಣ್ಣಂ ಕೃತಂಹಿತೇ ಮಿತ್ರಮೋ ಜುಟಂತ ತ್ವಂ ರಸ್ಯೋಂ ಲೋಕಾಸೋ ಮಗ್ನ ಆಜ ಉರುಜ್ಯೋಜನಯನ್ನಾರ್ಯಾಯ ಸಜಾಯಮಾನ ಪರಮೇವ್ಯೋ ಮನ್ವಾಯುಂ ನವಾಧ ಪರೀಪಾತಿ ಸದ್ಯಾ ಕುಂಭುವಾನಭಿಪ್ರನ್ನಪಚ್ಚಾಯ ಜಾತವೇದೋ ದಸ್ಯನ್ ತಾಮಗ್ನೇ ಅಸ್ಮೇರಿ ರಮೇರಾಯ ಸ್ವಾಮೈಶ್ವಾನರದ್ಯುಮತೀಂ ಜಾತವೇದ ಯಾರಾಧ ಪಿನ್ವಾಸಿ ವಿಶ್ವವಾರ ಕೃತುಶ್ರವೋ ದಾಸುಯ ತನ್ನೋಗ್ನೇಮದ್ಯ ಪುರುಕ್ಷಂ ಲಿಂಗ್ಯವಾಜಂ ಶುಚ್ಯಂ ವಿವಸ್ವ ವೈಶ್ವಾನರಮಹೀನ ಶರ್ಮ ಯಸ್ಸ ರುದ್ರೇಭಿ ಅಗ್ನೇ ವಸೋಭಿ ಸಜೋರ ప్రదతం రాజో అదూరస్య ప్రశక్తిం వంశకృష్ణీనామానుమాద్యస్య ఇంద్రస్యేవ ప్రతరసత్రిదారిమందేదారం వంద్రయమాణో వివద్మి కలిం కేతుం ధాజిం భానుమద్రే జిన్వంతి సమ్రాజ్యం రోదస్యో పురంధరస్యాభిరాజే వ్రతాని పూర్వమాని ఆయజ్ఞాని ప్రధాన్దస్యోంగ్రజ్ఞర్వీరాయ పూర్వశారాపారాం అయజ్ఞోని యో ఆపాచీనేతమాదిమదంతే ప్రాజీశ్చారతమస్యదీభి సమీశానమ్మస్వో అగ్నింద్రీణీరేనాగతం గమయంతం వ్రతల్యోని యో అనామయన్వదగ్నేయో అయవగ్నిరుడతచ్చకార స నిరుద్ధానమోషో యజ్ఞో అగ్నిర్విశచ్చక్రే వైరగసహోరి యజ్ఞదన్మన్ను భవిష్యే జనా దయేవై తస్తస్సు మతిం వ్యక్షామాణా ఐశ్వానరో వరమారో దశోరాగ్నిః సాగాద పిత్రోర్వర్తం
ేవోదాదేవుశ్వానర ఉదీతా సూర్యస్య ఆదవరాదావరత్నాదాగ్నిర్ధాదేరివేహివ్యా
ప్రభో దేవం చిత్సగదానమగ్నిమస్వర్ణవాజినం హిడే నమోని భవానో దూతోరస్య విద్వాన్ దేవేషో విమితే విదగ్రో ఆయాజ్ఞే పక్ష్యా అనుద్వామంద్రో దేవానాం సఖ్యం జోషాణ ఆనుజుష్మైర్నదయన్ పృథివ్యాజంభేర్విశ్వానుషధ్వనాయి ప్రాచీనో యజ్ఞశ్రుదీతం హిబల్హి ప్రీణీకే అగ్నిరీడితో నహోద ఆ మాతరా విశ్వవారేవానోయతోయోయవిట్టేవా సద్యో అధ్వరేణ చిరంజానం సమానూషాతో విచేదతోయేషా విషామాధాయ విశ్వజ్ఞురోణీయజ్ఞం మంత్రో అసారితో మన్నీరాజగన్వానజ్ఞ్రహ్మాషదేవిధత్తాయం నీజివీవాజాదివిశ్వా ఏమేమ్నేర్విశ్వమాదీదంతమంతర్యాదక్షన్ ప్రయేదిదంతశ్వమానా ఆయే అస్యీరాయందరూ
మగవద్భ్యూయం
పాదస్వస్తి సదా ఇంధేరాజామర్యో నమోర్య ప్రతీకమాహూతం జతేన నరోహ్యేభీడతే సమాధాన్యరగ్రాజోజి అయమిషదు అవేదిభూతామంద్రో మనోషోయోగస్వృదాన ప్రీతివ్యాం కృష్ణవాదిరోషాదీర్వక్షే కయానో అగ్నేవాదస్వృత్తిం కామస్వదామేణ వశ్యమాన కథాభావే మపదాయస్సు తత్రజో మంతారో దుష్టరస్య సాధో ప్రాయమగ్నద్భారతస్య శృంగేయత్సోర్యో నరోజాదే బృహద్వా అభియత్పూర్వం వృదారాజుతస్థోద్యోదానో దేవ్యో అదీజస్విజోద అసన్నిత్యే ఆహవానాని భో నిభువో విశ్వే విశ్వమనా అనీకై సురచీలగ్నే జ్ఞాన స్వయం వర్ధస్వ ధన్వం సుజాత విలంబజస్ తదాసంసారముదగ్నేవర్హా సంయత్తోభ్య ఆపయే భవాదానీ వచారణో రక్షోభా నూత్వామగ్రయీణే వశక్తానం సూనోదోనా ఇషం స్తోభ్య మఘవద్భ్యానూయం వాస్వస్తి ఉషదాముపస్థాద్ధోదాంద్రవితమత్వాదారిపేతముభజస్ జంతోర్ధ్యాదేవేణం సుకృత్సో సుప్రదుర్యో విదురపణీనాంబూనామో అక్కంబూరుభోజాసన్న ಸುಭ್ಯಂ ದೇವಾಯಾಮ ಸ್ವಸ್ತಿಸ್ತಾನ ಉಪಸದ್ಯಾಯ ಮೇಲುರ ಆಸೇನುಹುದಾಹವಿ ಯೋ ನೋಣೇ ದಿಟ್ಟಮಾಪ್ಯಂ ಯಪ್ಪಣೀರೀಗತಾದೇಜುಹೇದೋ ಅಮಾತ್ಯಗ್ನೇರಕ್ಷಸ್ವದಾತ್ಮಸ್ತೋಮಗ್ನೇ ದಿವಶೇನಾಯೀಜನಾ ಪಾರಾಯ ಚಕ್ಷಿಯೋಜಾ ಹೇಮಾಂಬೆಮಗ್ನೋಡಲನೋಜಿರಾಕ್ಷಿಸ್ತೇಂದೇವೀಮೇ ಸುವೀರಾವೃಗ್ನಾಹುತಾಕ್ಷಸ್ತೀಸ್ವಗ್ನಯತ್ವಯೀರತ್ವಮತ್ವಯೋ ಉಪತ್ವಾದಾತಯೇನ ರೋ ವಿಪಾತೋಯಂತಿ ಉಪಾಕ್ಷಾರಾಧರ ಶ್ರೀ ಅಗ್ನಿರಕ್ಷಿಪ್ರಚೋಜಿರಮ್ಯಾಚಿಪರೀಡ್ಯಾ ಸನೋರಾಧಾಂಚರೇಜಾನಸರಸೋಯೋ ಬಹರಚರಾಗುವಾಯ್ಯಮಗ್ನೇರವ್ಯಜೋ ದೇವಚಿತಾಭಗಿಚರಾಗುವಾಯ್ಯಂ ಅಗ್ನೇರಕ್ಷಣೋ ಅಂಬ್ರಾಜ ಪ್ರದೇಶೇಷಾಳ ಸಭೇಷೈರಜೋದ ಅಧಾಮಹೀನ ಆಯಸ್ಯ ನಾಟೋ ನಿರೀಯತೆ ಓದ್ಭವಾದಭೂಯಿ ಪನ್ನಪ್ಪಾಕ್ಷ್ಯಂಹೋಜೋಣಾವರ್ತನಗಾಯೋ ಅಗ್ನಿಮೋಜೋಣಮಾಹೂಯಿ ಪ್ರಿಯಂಜೇ ಕಮರತಿಂ ಸ್ವಧರಂ ವಿಶ್ವಸ್ಯ ದೂತಮೃತಂ ಸಯೋಜನೆ ಅರುಷಾ ವಿಶ್ವಭೋಜಧಾ ಸದೃಷ್ಟ ಸುಬ್ರಹ್ಮ ಯಜ್ಞಶ್ರುತಮೇವದೂರಾಂ ದೇವಂ ರಾಜೋಜನಾನಾಂ ಉಪಸ್ಯ ಜೋಜಿರಥಾ ರಾಜುಪ್ಪಾನಸ್ಯ ಮೇರುಷಾ ಉದ್ಧೋ ಮಾಲೋ ಅರುಷಾಗೋ ವಿವಿಕೃತ ಸಮಗ್ನಿವಿಂದತೆ ನರ ತನ್ವಾದೂತಂ ಗೃಹ್ಮಹಿ ಯಜತ್ತಾನಂ ದೇವಾಂಗಾವೀತಯೇವ ವಿಶ್ವಾದೋ ನೋ ದಲಗೋ ಮಕ್ಕಭೋಜನಾಡಾತ್ವರ್ಯಮಾಹೆ ಯಜಮಾನಾಯ ಸುಕ್ರಥೋ ತ್ವಂ ಯಜತ್ನಾಸಿ ಆನಾಜೀ ವಿಶ್ವಾಮೃತ್ವಿಜಂ ಸುಸಂ ಸೋಯಸ್ಯ ದಕ್ಷತೆ ತ್ವೇ ಅಗ್ನೇ ಸ್ವಾಹುತ ಪ್ರಿಯಾ ತತ್ಸಂದು ಸೂರಜಾ ಯಂತಾರೋಯೇ ಮಧವಾನೋ ಜನಾಂದಯಂತಗೋನಾ ಘೃತರಸ್ತಾದುರೋ ನ ಅಭಿಪ್ರಾದಿ ತಾಂಸ್ತಾಯ ಸ್ವತ್ರುಭೋ ನಿಧೋ ಯಾನ ಶರ್ಮಾದೀಯಶ್ರುತಿ ಸಮಂಗಯಾಜಿಪ್ರಯಾಣೀರಾಸಿಕಾರ ಅಗ್ನೇಯಂ ಮಗವಭ್ಯೋ ನಾವಾಹರವ್ಯದಾರಿಂಜಸೂದಯ ಯೇರಾಮಾಕಾಮೇನಶ್ರವಗೋ ಮಹಾಂಭಿತ್ರಿ ಪತ್ರಿಯೋದ್ರವಿಣೋದ ಪೂರ್ಣಾಂಬಿಭಟ್ಯಾತಿಯಮಾವಾರಣೋದೇ ಸಂಭೋದಾರಮಸ್ಥರಸ್ಯ ಪ್ರಜೇದ ಸಂಬಂಧಿಂ ದೇವಾಣ್ಮತ ಜಿರತ್ನಂ ವಿಧನೆ ಸುವೀರ್ಯ ಮಧ್ಯಜ್ಜನಾಯತಾಸುರೇ ಆಮೇಪವಾಧಮಿಧ ಉದ ಬರಿಹರುರ್ಭಿಜಾತೇನೀತಾ ಉದ್ವಾರಾಂಶದೇವಿಸಾಯಂತಾಂಗೇವಾಂಗೋಜರಾವಾಹೇಹ ಅಗ್ನೇ ವೀಹಿರಭಿಜಾಯಿ ದೇವಾನ್ ಸ್ವಧರಾಣಿ ಜಾತವೇದ ಸ್ವಧರಾಧಾರಿಯಾದೇದಾಮೃತಾಪ್ರಯತ್ಸ್ವಾಧಾರ್ಯಾಪ್ರಚೇದ್ಯಾಭಾವಂ ಬಾಲಿಷೋ ನೋ ಅಜ್ಞ ಊರ್ಜಾನವಾರಂ ತೇಜೇ ದೇವಾಯ ದಾಸ ಸತ್ಯ ಮಮೋ ನೋ ರತ್ನಾ ಪಿದಾದಯ್ಯಾನ ಿಂದ್ರ ವಿಶ್ವಾ ಪಾಮಾಗಾ ಪಿತಾರೋ ಅಸನ್ವನ್ನೇ